ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى اثما عظيما പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ, താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധം കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി വസിയത്ത് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ഖുത്ബയിൽ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. താൽക്കാലികമായ മുതലെടുപ്പിനു വേണ്ടി ശരഈയായ മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ വിദൂര വ്യാഖ്യാനങ്ങൾ നൽകി അട്ടിമറിക്കുകയോ ചെയ്യുന്ന മോഡേണിസത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിലപാടിനെക്കുറിച്ചാണ് പ്രധാനമായും കഴിഞ്ഞ ഖുത്ബയിൽ സംസാരിച്ചത്. മന്ത്രവാദങ്ങൾ നടക്കുന്നു, മന്ത്രവാദത്തിൻ്റെ പേരിൽ തട്ടിപ്പും ചൂഷണവും നടക്കുന്നു എന്നതിൻ്റെ പേരിൽ അനുവദനീയമായ മന്ത്രങ്ങളെപ്പോലും എതിർക്കാൻ അതൊരു മറയായി സ്വീകരിക്കുന്ന തട്ടിപ്പ്, അത് തിരിച്ചറിയണമെന്നാണ് കഴിഞ്ഞ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ ഇതിൻ്റെ നേർ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇസ്ലാമിൽ മന്ത്രം അനുവദിച്ചിട്ടുണ്ട് എന്നതിൻ്റെ മറവിൽ സർവമന്ത്രവാദങ്ങളെയും തട്ടിപ്പ് ചികിത്സകളെയും ന്യായീകരിക്കുകയും അതെല്ലാം ഇസ്ലാമിൽ മന്ത്രം അനുവദിച്ചിട്ടുണ്ടല്ലോ എന്ന പേരിൽ ജനങ്ങൾക്ക് മുമ്പിൽ ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിനെ സംബന്ധിച്ചും നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് അതിലകപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ മന്ത്രം അനുവദിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ മന്ത്രവാദങ്ങളെയും മന്ത്രത്തിൻ്റെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകളെയും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇസ്ലാമിക ചികിത്സയാണ്, ആത്മീയ ചികിത്സയാണ്, നബിവൈദ്യമാണ്, തിബ്ബുന്നബവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ശിർക്കൻ ചികിത്സകളിലേക്ക് കൊണ്ടുപോകാറുള്ളത്. അറബ് മാന്ത്രികം, അറബ് ജ്യോതിഷം, ഇജാസത്തുള്ള ചികിത്സ, കറാമത്ത് ചികിത്സ, തങ്ങളുപ്പാപ്പാൻ്റെ ചികിത്സ, അതുപോലെ ബീവിയുടെ ചികിത്സ എന്നൊക്കെ പേര് പറഞ്ഞും പരസ്യം നൽകിയുമാണ് ഇത്തരം ആളുകൾ ജനങ്ങളെ ആകർഷിക്കുന്നത്. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ പോയാൽ, ഈ സിദ്ധന്മാരുടെ ചികിത്സാ കേന്ദ്രങ്ങളിൽ പോയാൽ അവിടെ നടക്കുന്ന ചികിത്സ എന്താണ്? മിക്കവാറും ഹറാമായ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. പലപ്പോഴും സിഹ്റുബാധയോ ജിന്നുബാധയോ കണ്ണേറുബാധയോ അങ്ങനെ പല എന്തെങ്കിലും ബാധകൾ ഉണ്ടായി ചെല്ലുന്ന ആൾക്ക് അവർ നൽകുന്ന ചികിത്സ ഒരു സിഹിറിനെ എതിർക്കാൻ മറ്റൊരു സിഹിർ, ഒരു ശൈത്താനെ ഇറക്കാൻ മറ്റൊരു ശൈത്താനെ കയറ്റിക്കൊടുക്കുന്നു. ഈ രൂപത്തിലുള്ള ചികിത്സകളാണ് പലപ്പോഴും നടക്കുന്നത്. ഇസ്ലാം വിരോധിച്ച വൻപാപമാണ് സിഹിർ. ഇജ്തനിബു സബ അൽ മൂബിഖ, നാശകരങ്ങളായ ഏഴ് വൻപാപങ്ങളെ നിങ്ങൾ പാടെ വർജിക്കണം എന്ന് പറഞ്ഞ ഹദീസിൽ ഒന്നാമതായി അച്ചിർക്കുമില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, രണ്ടാമതായി എണ്ണിയത് സിഹിർ. നമ്മുടെ നാട്ടിൽ മാരണമെന്നും കൂടോത്രമെന്നും ഇസ്മിന്റെ പണിയെന്നും തൽസമാത്തെന്നും ഒക്കെ പറയും. പാലക്കാട് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ മാട്ട് എന്ന് പറയാറുണ്ട്. ഈ മാട്ടും മാരണവും കൂടോത്രവും ഒക്കെ ചെയ്യാണ് ചികിത്സ എന്ന പേരിൽ പലയിടത്തും നടക്കുന്നത്. പക്ഷെ ചെയ്യുന്നത് ഉസ്താദായതുകൊണ്ട്, ഉപ്പാപ്പയായതുകൊണ്ട്, ബീവി ആയതുകൊണ്ട് അതിന് സിഹിർ എന്ന് പറയില്ല, അതിന് ആത്മീയ ചികിത്സ എന്നാ പറയാ, മതപരമായ ചികിത്സ എന്നാ പറയാ, റസൂലുള്ള പഠിപ്പിച്ച ചികിത്സ എന്നൊക്കെയാണ് പറയാ. വാസ്തവത്തിൽ സിഹിർ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വൻപാപങ്ങളെ കുറിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഇമാം ദഹബി ശംസുദ്ദീനു ദഹബി റഹിമഹുല്ല അദ്ദേഹത്തിന് അൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ മൂന്നാമതായി എടുത്തു പറഞ്ഞത് അൽ കബീറത്തു സാലിസ, മൂന്നാമത്തെ വൻപാപം സിഹ്റാണ്. കാരണം സാഹിർ അവൻ കുഫർ ചെയ്യാതിരിക്കൂല, അവൻ കാഫിറാണ്. ഖാല അല്ലാഹു തആല വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്. സുലൈമാൻ നബി കാഫിറായിട്ടില്ല, പക്ഷേ ആളുകൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് കാഫിറായത് എന്ന് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞു. വമാലി ശൈത്താനിൽ മൽഊനി ഗർളും ഫീ തഅലീമിഹിൽ ഇൻസാന സിഹ്റ ഇല്ലാ ലിയുശ്രിക ബിഹി. ശപിക്കപ്പെട്ട പിശാചിന് മനുഷ്യന്മാരെ സിഹിർ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവരെ ശിർക്കിലേക്ക് നയിക്കുക. ഖാല അല്ലാഹു തആല മുഖബറൻ ഹാറൂത്ത് മാറൂത്ത്, രണ്ട് മലക്കുകളെ പരീക്ഷണാർത്ഥം അല്ലാഹു ഇറക്കിയിരുന്നു. അവർ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ പറയുന്നതാ ഇത് ഫിത്നയാണ്, ഇത് പരീക്ഷണമാണ് എന്ന് നിങ്ങൾ പഠിക്കരുത് എന്ന് പറയും. അതിനെ സംബന്ധിച്ച് ഈ ഇതേ ആയത്തിൽ വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. അവർ ഇങ്ങനെ പറയാതെ ആർക്കും പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുമ്പോഴൊക്കെ പറയും ഞങ്ങൾ പരീക്ഷണാർത്ഥം അയക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ഇത് പഠിച്ച് നിങ്ങൾ കാഫിറായി പോകരുത്. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. എന്നിട്ടും ആളുകൾ അവരുടെ അടുത്ത് പോയിട്ട് അത് പഠിക്കുന്നു. എന്താണ് സിഹ്റിന്റെ ഒരു ഇനം? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്നത്. വമാഹും ബിളാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. പക്ഷേ സിഹ്ർ കൊണ്ട് അല്ലാന്റെ അനുമതി പ്രകാരമല്ല ആർക്കും ആരെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഫയതഅല്ലമൂന മാ യദുർഹും വലാ യൻഫഅഹും. അവർക്ക് ഉപദ്രവമുള്ളതും ഒരു ഉപകാരവുമില്ലാത്തതുമാണ് അവർ പഠിക്കുന്നത്. വലഖദ് അലിമൂ ലമൻ ഇസ്തറാഹു മാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. അവർ വാങ്ങിയിട്ടുള്ള ഈ സംഗതി അത് പരലോകത്തിൽ അവർക്ക് ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് വൻപാപമാണ് എന്ന് ഇമാം ദഹബി സ്ഥാപിക്കുന്നത്. എന്നിട്ട് ഇമാം ദഹബി പറയുകയാണ് തന്റെ കബായിർ എന്ന ഗ്രന്ഥത്തിൽ ഫതറ ഖൽഖൻ കസീറൻ മിൻ അല്ലുല്ലാൽ യദ്ഖുലൂന ഫി സിഹ്ർ വയദുന്നൂനഹു ഹറാമൻ ഫഖത്. ഇന്ന് ധാരാളം വഴിപഴച്ച ആളുകൾ സിഹ്റിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്നത് കാണാം, വെറും ഹറാമു മാത്രമാണെന്ന് അവർ വിചാരിക്കുന്നത്. വമായശ്ഹുറൂന അന്നഹുൽ കുഫർ, അത് കുഫറാണ് എന്നവർ അറിയുന്നില്ല. ഫയദ്ഖുലൂന ഫീ താലീമി സീമിയാ വഅമലുഹാ വഹിയ മഹ്ലു സിഹ്ർ. എന്നിട്ട് അവർ സീമിയാവ് പഠിക്കുന്നു. സീമിയാവ് തന്നെ സിഹ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു തരം രസതന്ത്രമാണ്. അതായത് അത് ആ രസതന്ത്രം ഉപയോഗിച്ച് ചികിത്സിച്ച് ഒരു പ്രത്യേകതരം ദ്രാവകം കണ്ടെത്തി അത് കുടിച്ചാൽ പിന്നെ യൗവനം തിരിച്ചു കിട്ടും എന്നാണ്. പ്രായമേറിയ ആളുകൾക്ക് യൗവനം തിരിച്ചു കിട്ടുന്ന പ്രത്യേക ഒരു ജലമുണ്ട്, അത് കണ്ടെത്താനാണെന്നായി ഇവർ പറയാ. ഇങ്ങനെയുള്ള സിഹ്റൻ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. ഭർത്താവിന് ഭാര്യയുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത വണ്ണം അയാൾ കെട്ടിയിടപ്പെട്ടവനെ പോലെയാകുന്നു ചില സിഹർ കൊണ്ട്. വഹുവ സിഹ്റൻ, അതും ഒരു സിഹറാണ്. വഫി മഹബ്ബത്തി റജുലിൽ മർഅത്തി വബുഗ്ലിഹ, ഒരാൾക്ക് തന്റെ ഭാര്യയോട് സ്നേഹമുണ്ടാകാനും സ്നേഹിച്ച് ജീവിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കാനും സിഹർ ചെയ്യുന്നു. വാഷ്ബാഹിദാലിക്ക, ഇതുപോലെയുള്ള പലതും. ബികലിമാത്തിൻ മജ്ഹൂലത്തിൻ, ഇത് പറയി ചെയ്യുന്ന ആളുകൾ അറിയപ്പെടാത്ത വാക്കുകൾ ഉച്ചരിക്കും. അക്സറുഹ ശിർക്കും വലലാൽ, അതിലധികവും ശിർക്കും ലലാലുമാണ്. ബഹുദൈവ വിശ്വാസവും അതുപോലെ തന്നെ വഴിപഴവുമാണ്. വഹദ്ദു സാഹിരി അൽ ഖത്ൽ, സാഹിറിനുള്ള ശിക്ഷ കൊല്ലലാണ്. യാനു കഫറ ബില്ലാ ഔ മുദാരിഉൽ കുഫർ, അവർ അല്ലാഹുവിനെ നിഷേധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുഫറിനോട് സാമ്യതയുള്ള കാര്യം ചെയ്തിരിക്കുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ മിൻഹ സിഹ്ർ, ഏഴ് വൻപാപങ്ങളെ വർജിക്കാൻ പറഞ്ഞപ്പോൾ റസൂലുള്ള സിഹിറിനെ എണ്ണിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഹദ്ദു സാഹിരി ളർബത്തു ബിസൈഫ്, സാഹിറിനുള്ള ശിക്ഷ, ഭൗതിക ശിക്ഷ വാളുകൊണ്ട് അവന്റെ തലവട്ടലാണ്. ഇത് റസൂൽ പറഞ്ഞതായിട്ടല്ല, ജുന്ദുബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ വാക്കായിട്ടാണ് കൂടുതൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സിഹിർ വൻപാപമാണ് എന്ന കാര്യം അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അത് വൻപാപം മാത്രമല്ല, സിഹിർ ചെയ്യുന്നവൻ കാഫിറാണ്. അപ്പൊ കുഫറിന്റെ ചികിത്സയാണ് പല ആത്മീയ ചികിത്സ എന്ന പേരിൽ പലയിടത്തും നടക്കുന്നത്. അത് അറിയാതെയാണ് ആളുകൾ രോഗശാന്തിക്ക് വേണ്ടി, ആപത്തുകളെ തടുക്കാൻ വേണ്ടി ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാ മതസമുദായങ്ങളിലും മന്ത്രവാദികളും കൂടോത്രക്കാരുമുണ്ട്. ഹിന്ദുക്കൾ അതിനെ വെളിച്ചപ്പാടെന്നോ പൂജാരിയെന്നോ ശാന്തിക്കാരനെന്നോ വിളിക്കും. ക്രിസ്ത്യാനികൾ കഫ്യാരെന്നോ അച്ഛനെന്നോ വിളിക്കും. മുസ്ലിങ്ങൾ ഉസ്താദെന്നോ തങ്ങളെന്നോ ബീവിയെന്നോ ഉപ്പാപ്പയെന്നോ വിളിക്കും. ഈ ചികിത്സക്കാർക്കൊക്കെ ഈ ജാതി നല്ല അറിയപ്പെട്ട മഹൽനാമങ്ങളാ ഉള്ളത്, നല്ല പേരുകളാ. പക്ഷേ ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രശ്നമാകുമ്പോ അപ്പൊ പറയും ദുർമന്ത്രവാദി, മന്ത്രത്തട്ടിപ്പുകാരൻ, ആത്മീയ ചൂഷകൻ എന്നൊക്കെയാ പറയാം. അതിനു മുമ്പ് നമ്മളാരെങ്കിലും എതിർത്താൽ അപ്പ പറയുന്നതറിയോ, ഓ ഓർ മാന്ത്രിക ശക്തിയുള്ള ദിവ്യനാണെന്ന്. ഹിന്ദുക്കള്
അല്ലേ? നമ്മളാളുകൾ പറയും കറാമത്തുള്ള ഉസ്താദാണ്, അവർ സയ്യിദ് കുടുംബത്തിൽ, റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, അവർക്ക് സിദ്ധിയുണ്ട്, ഇജാദത്തുള്ള ചികിത്സയാണ്. ഏയ്, ഏതോ ശേഖിന് ഇജാദത്ത് കിട്ടിയിട്ടുണ്ട്, പിന്നെയോ അവർക്ക് ജിന്നു കൂടിയ ബീവിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദിവ്യത്വ പരിവേഷം നൽകിക്കൊണ്ടാണ് ഇത്തരം ചികിത്സന്റെ ആളുകൾ നാട്ടിലറിയപ്പെടുന്നത്, അവരെയാണ് ആളുകൾ സമീപിക്കുന്നത്. പക്ഷെ ചെയ്യുന്നതോ കുഫറാണ്. രോഗം മാറിക്കിട്ടു എന്ന് വരും ചിലപ്പോ, പിശാചി മാറി നിന്നു എന്ന് വരും ഇത്തരം കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോ. പണവും മാനവും മാത്രമല്ല, ഈമാനും ഇസ്ലാമും നഷ്ടപ്പെട്ട് കുഫറിലും ശിർക്കിലുമായി പോകുന്ന സംഗതികളാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു രോഗം മാറിക്കിട്ടുമ്പോഴേക്ക് ഒരു കുടുംബം മുഴുവൻ ശിർക്കിലോ കുഫറിലോ ആയിത്തീരും. അങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും നമ്മളൊരു സിഹ്റും ചെയ്തിട്ടില്ല, നമ്മൾ ഉസ്താദിന്റെ അടുത്ത് പോയി നമ്മളെ വിഷമൊക്കെ പറഞ്ഞു, അപ്പൊ ഉസ്താദ് പറഞ്ഞ് രണ്ട് കരിക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അത് നമ്മൾ കൊണ്ടേ കൊടുത്ത്, പിന്നെ പറഞ്ഞ് ഒരു കരിങ്കോഴി വേണമെന്ന് പറഞ്ഞു, അറുക്കാനാണ് കരിങ്കോഴിന്റെ ചോര വേണമെന്ന് പറഞ്ഞു നമ്മൾ കരിങ്കോഴി വാങ്ങിക്കൊടുത്ത്, കോഴിമുട്ട വേണമെന്നാണ് നാല് കോഴിമുട്ട കൊണ്ടേ കൊടുത്ത്, തകിട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉസ്താദ് പറഞ്ഞൊക്കെ നമ്മൾ കൊണ്ടേ കൊടുത്ത്, ഉസ്താദിന് പൈസയും പറഞ്ഞ് നമ്മളത് കൊടുത്ത്, നമ്മളൊരു സിഹ്റും ചെയ്തിട്ടില്ല. ഏയ്, അല്ലെങ്കിലും സിഹ്റുകളല്ലല്ലോ ചെയ്യാ, സിഹ്ർ ചെയ്യാൻ അതിന് സ്പെഷ്യൽ ആളുകളുണ്ടല്ലോ, അവരടുത്ത് നിങ്ങൾ പോകുന്നതാണ് തെറ്റ്. അവർക്ക് ഇവക സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന എന്തിനാ? ഇവിടെ കരിങ്കോഴി അറുക്കുന്ന ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയാ? അല്ല, ഏതോ ദേവനെ പ്രീതിപ്പെടുത്താൻ, ഏതോ ജിന്ന നേതാവിനെ പ്രീതിപ്പെടുത്താനാ കരിങ്കോഴിനെ അറുക്കുന്നത്. അല്ലേ, ഈ തകിടിൽ എന്താ എഴുതി കൊടുക്കുന്നത്? അല്ലേ, അവിടെ നടക്കുന്നതല്ല ഈ കരിക്കൽ എന്താ ചെയ്യുന്നത്? ഈ കോഴിമുട്ടയിൽ എന്താ? അസ്മാഅുൽ സമാത്തിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള അരകളും കുറികളും നക്ഷത്രങ്ങളും കോലങ്ങളും ഒക്കെ വരഞ്ഞു വെച്ചിട്ട് അതാണ്, അത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടണം, ഇത് ഈ തോട്ടിൽ കൊണ്ടുപോയി എറിയണം, അത് മറ്റേ അടുപ്പിൽ കൊണ്ടുപോയി ഇടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സിഹിറിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമ്മൾ കാഫിറായി. അത് മനസ്സിലാക്കിക്കോ, ഈമാനാണ് നഷ്ടപ്പെടുന്നത്. ചില ആളുകൾ പറയും നമ്മൾ ചെന്നപ്പോ പറഞ്ഞു നിങ്ങളെ കുടുംബത്തിലെ ഇന്നോല് ചെയ്തതാണ്, നിങ്ങളെ അയൽവാസ് ഇന്നാള് ചെയ്തതാണ്, അതിന് ബദല് ചെയ്യണം, അതിന് എത്ര ഉറപ്പ്യോ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ വേണം. അത് നിങ്ങൾ ചെയ്തില്ലേ, അതെന്നെ സിഹിറ്. അപ്പൊ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ ചെയ്യുന്ന ആൾക്ക് പൈസ കൊടുത്ത് ചെയ്യിച്ചാ മതി. ഒരാൾ നമുക്കെതിരെ ഇങ്ങോട്ട് സിഹിർ ചെയ്തു എന്ന് ആര് പറഞ്ഞാലും ബദൽ സിഹിർ ചെയ്യാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല. സിഹിറിന് രക്ഷപ്പെടാനുള്ള ശരയായ മറ്റു മാർഗങ്ങൾ അവലംബിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഇസ്ലാമിക മന്ത്രത്തിന്റെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേട്ടോളൂ, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു, ശകുനം നോക്കുന്നവനും ആർക്കു വേണ്ടി ശകുനം നോക്കുന്നവനോ അവനും എന്നിൽപ്പെട്ട നമ്മളിൽപ്പെട്ടവനല്ല. ശകുനം നോക്കുന്ന ലക്ഷണം നോക്കുന്ന ആളെ അടുത്ത് പോവാ, ഇന്ന് ഹസ്സുണ്ടോ, ഇന്ന് ശകുനുണ്ടോ, നാളെ കച്ചവടം തുടങ്ങാൻ പറ്റുമോ, മറ്റന്നാ പൊരേ കൂടാൻ പറ്റുമോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് പറയുന്ന ആളുകളാണ്. അത് മുസ്ലിങ്ങളിലുണ്ട്, മനസ്സിലായില്ലേ? കല്യാണം നിശ്ചയിക്കുമ്പോ ഉസ്താദിനെ കൊണ്ടുപോകും നിശ്ചയത്തിന്, ഉസ്താദി അന്ന് നെഹസുണ്ടോ, എവിടുന്നാണോ ഈ നെഹസ് കിട്ടിയത്. ഈ ജ്യോതിഷ വിശ്വാസത്തിന്റെ ഇസ്ലാമിക പതിപ്പാണ്. ഇന്നാലിന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ഗ്രഹത്തിലൂടെയാണ്, ഇന്ന ഗ്രഹമാണ് ഇന്ന രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ആ ഗ്രഹം ആ രാശിയിൽ സഞ്ചരിച്ചാൽ ഭൂമിയിലുള്ളവർക്ക് ആപത്തുണ്ടാകും, അതുകൊണ്ട് അത് മോശം സമയമാണ്. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? ഇതാണ് ഇൽമുൻ നുജൂം എന്ന് പറയുന്നത്. നക്ഷത്രശാസ്ത്രം എന്ന് പറയുന്നത് ശുദ്ധ ഖുറാഫാത്തും സിഹിറിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് ശകുനം നോക്കുന്നവനും ആർക്കു വേണ്ടി ശകുനം നോക്കുന്നു അവനും നമ്മളിൽ പെട്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കഹാനത്ത്, കഹാനത്ത് പറഞ്ഞ എന്താ? ജ്യോത്സ്യം. ജ്യോത്സ്യ പ്രവൃത്തി ചെയ്യുന്നവനും ആർക്കു വേണ്ടി ജ്യോത്സ്യ പ്രവൃത്തി ചെയ്യുന്നു അവനും എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക, ജ്യോത്സ്യം പറഞ്ഞത് വിശ്വസിക്കുക, അവനും നമ്മളിൽ പെട്ടവനല്ല. അതുപോലെ സിഹിറ് ചെയ്യുന്നവനും അന്നാണ് ഉസ്താദോ തങ്ങളോ പിന്നെ പൂജാരിയോ ആര് ചെയ്താലും ശരി, സിഹിർ ചെയ്യുന്നവനും ഔസുഹൻ ആർക്കു വേണ്ടി സിഹിർ ചെയ്യുന്നു, ഈ സാഹിറിനെ സമീപിച്ചിട്ട് ആ സാഹിറിന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഓം പറഞ്ഞ സാധനമൊക്കെ കൊണ്ടേ കൊണ്ട് തോന്നി പൈസ കൊത്തി ചെയ്യിക്കുന്നവനും നമ്മളിൽ പെട്ടവനല്ല. എന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോണ കാര്യമാണ്. വൻ പാപം മാത്രമല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് സിഹിർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്തു ഹദീസിന്റെ അവസാനം എങ്ങനെയാണ്? മന്നതാ കാഹിനം ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് നബിക്ക് അവർക്കപ്പെട്ടതിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു, കാഫിറായിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, ഇത്തരം ആളുകളെ നമുക്ക് സമീപിക്കാൻ പാടുണ്ടോ? മന്നതാ അറാഫൻ, ഒരു ഭാവി പ്രവചനക്കാരന്റെ അടുത്ത് ആരെങ്കിലും പോയി ഫസാലഹു അൻ ശൈഇൻ, എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അയാളോട് ചോദിച്ചു, ഏ എന്റെ മോന്റെ കല്യാണം എന്നാ ഉണ്ടാവുക, എന്റെ ഭർത്താവ് എന്നാ തിരിച്ചു വരിക, ഏ ഞങ്ങൾക്ക് പുര ഉണ്ടാക്കണം എന്നാഗ്രഹം എന്നാ നടക്കുക, ഇങ്ങനെ ഇങ്ങനെ ഓരോ ഭാവി കാര്യങ്ങളെ പറ്റി ചോദിച്ചറിയാണ്. അങ്ങനെ ചോദിച്ചറിയാൻ വേണ്ടി പോയി. എന്നിട്ട് ചോദിച്ചാൽ തന്നെ ലം തുഖ്ബല്ലഹു സലാത്തു അർബഈന യൗമ, 40 ദിവസം നമസ്കാരം സ്വീകരിക്കൂല, വിശ്വസിച്ചാലോ അയാൾ കാഫറാവുകയും ചെയ്തു. അപ്പൊ നോക്കൂ നിങ്ങൾ, മഷി ആ ഉസ്താദ് മഷിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു, എവിടുന്ന് കിട്ടിയതാടാ ഈ മഷിയിട്ട് നോക്കല്? ഏതാത് മഷി? മഷിയിൽ നോക്കിയിട്ടുണ്ടോ ഭാവി പറയാൻ പറ്റുന്നത്? അതെല്ലാം പൈശാചിക സഹായത്തോടെ പിശാചി സേവയിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാ. കവടി നിരത്തിയിട്ടാണ് ഓർ പറഞ്ഞത്, അല്ലെങ്കിൽ ആ റൂം കണക്കേറ്റൊന്ന് ഇങ്ങനെ കടകടക്കടന്ന് മണിയടിച്ച് നിന്നിട്ടാ പറഞ്ഞത്. ഇതെല്ലാം പൈശാചിന് സേവിച്ചുകൊണ്ട് പിശാജ് മുഖേന അറിയുന്ന കാര്യങ്ങളാണ്. പിശാജ് മുഖേന അറിഞ്ഞാൽ ചിലതൊക്കെ സത്യം ഉണ്ടാവും. പിശാജ് ജ്യോത്സ്യന്മാരുമായി ബന്ധപ്പെടുന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആർക്ക് ആരുടെ മേലാണ് പിശാചുക്കൾ അവതരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. തനസ്സലു അലാ കുല്ലി അഫ്വാഖിൻ അസീം, പാപ്പിയും പഴയ പച്ച നുണയനുമായ ആളുകൾ അവരെടുത്താണ് പിശാചുക്കൾ ഇറങ്ങുക. പിശാചുക്കൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ അള്ളാഹു നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ മലക്കുകളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. മലക്കുകൾ ആ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ആകാശത്തിന് കീഴെ പറന്നു നടക്കുന്ന ജിന്നുകൾ അഥവാ പിശാചുക്കൾ അതിൽ ചിലതൊക്കെ കട്ടുകേക്കും. അപ്പൊ ഇന്നാളെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്നാളെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് മലക്കുകളുടെ തമ്മിലുള്ള സംസാരം ആര് കേൾക്കുന്നു? പിശാചുക്കൾ കേൾക്കുന്നു. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് അത് വ്യാപകമായിരുന്നു. പിന്നീട് ഖുർആനുമായി ജിബ്രീൽ വരുമ്പോ മുന്നിലും പിന്നിലും മലക്കുകളുടെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഖുർആനുമായി ജിബ്രീൽ വന്നിരുന്നത്, ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത വണ്ണം. മാത്രമല്ല കൊള്ളിമീനുകൾ എന്ന് പറയുന്ന ഉൽക്കകളെ ഏർപ്പെടുത്തി ഇത്തരം കട്ട് കേൾക്കാൻ വേണ്ടി പതിയിരിക്കുന്ന ജിന്നുകളെ ആട്ടാൻ വേണ്ടി, അത്തരം ശൈത്താന്മാരെ എറിഞ്ഞാട്ടുന്നതിന് വേണ്ടിയാണ് കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്ന ഉൽക്കകളെ അള്ളാഹു നിശ്ചയിച്ചത്. എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. എന്താ റുജൂമ്? എറിഞ്ഞാട്ടാനുള്ളത്, പിശാചുക്കൾ എറിഞ്ഞാട്ടാൻ. പക്ഷെ അതുകൊണ്ടും എന്നാലും ചത്താലും ശരി, കിട്ടിയാൽ മതി എന്ന നിലക്ക് ഒരു ശൈത്താൻ നിൽക്കും, പിന്നെ കുറച്ചകലത്തിൽ വേറെ ശൈത്താൻ നിൽക്കും, ഇവൻ പറഞ്ഞ അങ്ങോട്ട് കേൾക്കുന്നു, പിന്നെ അതിന്റെ അകലത്തിൽ കുറച്ച് നിൽക്കും. അവർക്ക് നിൽക്കാൻ ഈ സ്പേസ് മതിയല്ലോ, വേറെ നമ്മളുമായി ഒന്നും താങ്ങിക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ ആകാശം മുട്ടോളം നിന്നിട്ട് അവിടെ നിന്ന് കട്ട് കേൾക്കുന്ന വല്ലതും അത് പേരെ താഴേക്ക് പാസ് ചെയ്യും. അവിടെ ആ ഹദീസിൽ കാണാം, ചിലപ്പോൾ കട്ട് കേൾക്കുന്നതിന് മുമ്പായി പൊള്ളിമീൻ കൊണ്ട് അടികിട്ടി എന്ന് വരും, അപ്പൊ ചത്തുപോകും. എന്നാൽ അതിന് മുമ്പ് കിട്ടിയാലോ താഴേക്ക് പാസ് ചെയ്യും, അത് ഭൂമിയിലെത്തും, അത് ജ്യോത്സ്യന്റെയും മരണക്കാരന്റെയും മന്ത്രവാദിയുടെയും ചെവിയിലെത്തും, അവൻ അതിൽ 100 കളം കൂടി കൂട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ടാണ് ഇന്നും ചിലതൊക്കെ ഇത്തരം ആളുകൾ പറയുന്നത് സത്യമായി പുലരുന്നത്. ഒന്ന് സത്യമായി പുലർന്നാൽ മതി, ആളുകൾ പറഞ്ഞെടുക്കണ്ടോ അയാൾ പറഞ്ഞത് സത്യമായി പുലർന്നില്ലേ, അപ്പൊ അയാൾക്ക് മറിഞ്ഞ കാര്യം അറിയുന്നല്ലേ. ഇത് ശൈത്താൻ സേവയിലൂടെ കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. അത് 100 കളവുണ്ടാവും, പക്ഷെ 101-ാമത്തെ ശരിയാണ് ആളുകൾക്ക് വേണ്ടുള്ളൂ. ആ ഒന്ന് ശരിയാ 100 കളവും ആളുകൾ മറക്കും. അത്തരം ആളുകളെ സമീപിച്ചാൽ പണവും മാനവും മാത്രമല്ല ഇസ്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും, കാഫിറായി മരിച്ചു പോകും. ഇവര് ഭാവി മാത്രമല്ല പ്രവചിക്കുക, രോഗകാരണങ്ങളും പ്രവചിക്കുക. ഇയാൾക്ക് ഇങ്ങനെ രോഗം ഉണ്ട്, എന്താ കാരണം? അയാൾക്ക് അവിടുന്ന് അത് ബാധിച്ചാണ്, ഇവിടുന്ന് ഇത് ബാധിച്ചു. അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്? ഇതൊക്കെ ഇയാൾ പൈശാചിക സേവന്റെ അടിസ്ഥാനത്തിൽ, പിശാചുക്കളുടെ അടിസ്ഥാനത്തിൽ, ഈ പിശാചുക്കളുടെ സഹായം സ്വീകരിക്കുന്ന അത്തരം ആളുകളുടെ അടുത്തേക്ക് യാതൊരു ചികിത്സക്കും പോകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ആത്മീയ ചികിത്സ എന്ന പേരിൽ ഇന്ന് സമുദായത്തിൽ നടക്കുന്നത് മിക്കവാറും സിഹ്റാണ്. അള്ളാഹു വിരോധിച്ച വൻപാപവും കുഫറുമായ മാട്ട് മാരണം കൂടോത്രം എന്നറിയപ്പെടുന്ന സിഹ്റാണ്. അതിന് നടക്കുന്ന ആളുകൾ ഇസ്മിന്റെ പണി, അറബി കിതാബ് എന്നൊക്കെ പറയും. അങ്ങനത്തെ അസ്മിന്റെ പണി അറബി കിതാബ് ഒക്കെ തന്നെയാണ്, പക്ഷെ അത് ശുദ്ധ ശിഖറാണ്, കുഫറാണ്. പിന്നെ നടക്കുന്നത് എവിടെ ചെന്നാ കിട്ടുന്നത്? മറ്റു ചികിത്സ എന്താ? ഉറുക്ക് കിട്ടും, ഹേലസ് കിട്ടും, ജപിച്ചൂതിയ ചരട് കിട്ടും, നൂല് കിട്ടും, ഐക്കല്ല് കിട്ടും, അല്ലെങ്കിൽ തകിട് കിട്ടും. ഇങ്ങനെയുള്ള പല സാധനങ്ങളും കൊടുക്കും. ഇത് അവിടെ അരയിൽ കെട്ടണം എന്നറിയും, മറ്റോടത്ത് കുഴിച്ചിടണം എന്ന് പറയും. പല ജാതി ചികിത്സകളും അല്ലെ, അത് സ്ഥിരമായിട്ട് ചരട് കെട്ടി നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇന്ന് പലതരം ചരടുകളുണ്ടാണ്. ചില ആളുകൾക്ക് അത് മടിയായതുകൊണ്ട് തോൾക്കൈയിലോ മറ്റോ കെട്ടുക, കുളിക്കുമ്പോഴൊന്നും ആരെയും കൂടെ കുളിക്കുക ആരെങ്കിലും കാണും വിചാരിച്ചിട്ട് അങ്ങനെ രഹസ്യമായിട്ട് അരയിൽ ഐക്കല്ലും ഈ കണ്ടൻസർ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? ഈ ഐക്കല്ലും മേലസിനും മറ്റ് ഇസ്ലാമിന്റെ നിയമം എന്താണ്? അപ്പൊ മരുന്നും മന്ത്രവും അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സബബാണ്. ഓരോന്നിനും അള്ളാഹു ഓരോ മാധ്യമങ്ങൾ ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മരുന്ന് കാരണമാണ്. തഥാപോ നിങ്ങൾ മരുന്നുപയോഗിച്ച് ചികിത്സിച്ചോളി, നിങ്ങൾ ചികിത്സിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ചികിത്സയുടെ ഭാഗമാണ് മന്ത്രവും മരുന്നും ഒക്കെ. അള്ളാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യക്ഷതവും ഇറക്കിയിട്ടുണ്ട്. അതറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിയാതെ പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. എന്നാൽ ഏലസും ഉറുക്കും അള്ളാഹു നിശ്ചയിച്ച സബബല്ല, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഹലാലായ മരുന്നും ശറയിൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളും സബബായതുപോലെ ഇതൊരിക്കലും സബബല്ല. അൽ ഇലാജ് വറുഖ എന്ന് പറയും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, ഇന്ന് ഈ കാലഘട്ടത്തില് ഞാൻ ചികിത്സിക്കുമെന്ന് വാദിച്ചുകൊണ്ട്, എനിക്ക് ജോലിച്ചമറിയാമെന്ന് വാദിച്ചുകൊണ്ട്, അങ്ങനെ പലതും വാദിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നസീഹത്ത് എന്ന നിലയ്ക്ക് ഞാൻ ഈ ലേഖനം എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് പറയാണ്, അഖൂലും സ്തഈനം ബില്ലാ, അള്ളാഹുവിൻ സഹായം തേടിക്കൊണ്ട് ഞാൻ പറയട്ടെ, യജൂസു സദാബി ഇത്തിഫാഖൻ, ചികിത്സിക്കാം എന്നത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുള്ള വിഷയമാണ്, ആർക്കും തർക്കമല്ല. വലിൽ മുസ്ലിമൻ യദ്ഹബ ഇലാ ദക്തൂർ അംറാദിൻ ബാത്തിനിയ ഔ ജറാഹിയ വസബിയ, ഒരു മുസ്ലിമിന് ഒരു ഡോക്ടർ അടുത്ത് പോകാം, ആന്തരിക രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്ന അല്ലെങ്കിൽ നാഡി ചികിത്സ നടത്തുന്ന ഔ നഹ്ബിദാലിക്, അതുപോലെ ഏത് സ്പെഷ്യലിസ്റ്റിലുള്ള ഡോക്ടർ അടുത്തും പോകാം, ലിയു ശഖിസലഹു മറലഹു, അയാൾ ഇയാളുടെ ഈ രോഗിയുടെ രോഗം നിർണയിച്ചു കൊടുക്കാൻ വേണ്ടി, വയുആലിജഹു ബിമാ യുനാസിബുഹു മിനൽ അദ്വിയത്തിൽ മുബാഹത്തി ശറഅൻ, ശറഇൽ അനുവദിക്കപ്പെട്ട മരുന്നുകൾ, അയാൾക്ക് യോജിച്ച മരുന്നുകൾ കൊണ്ട് ഇയാൾ ചികിത്സിക്കുന്നതിനു വേണ്ടി, ഹസ്ബമാ യഅരിഫുഹു ഫി ഇൽമി ത്വബ്ബി, വൈദ്യവിജ്ഞാനത്തിൽ നിന്നും അയാൾ മനസ്സിലാക്കിയതനുസരിച്ച്, ആ വൈദ്യവിജ്ഞാനത്തിൽ നിന്ന് അയാൾ പഠിച്ച വൈദ്യമനുസരിച്ച് തന്നെ ചികിത്സിക്കാൻ വേണ്ടി വൈദ്യം പഠിച്ച ഡോക്ടറെടുത്ത് അല്ലെങ്കിൽ വൈദ്യരെടുത്ത് നമുക്ക് പോകാവുന്നതാണ്. അനുവദിക്കപ്പെട്ട സാധാരണ സബബുകൾ, അള്ള നിശ്ചയിച്ച സബബുകൾ സ്വീകരിക്കുന്നതിൽ പെട്ടതാണ്. വലായുനാഫിയ തവക്കുൽ അല്ലാഹി സുബ്ഹാനഹു തആല, അള്ള തന്നത് അള്ളാഹു മാറ്റട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കണല്ലോ, ആ തവക്കുലിന് ഇതെതിരല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതൊന്നും ചെയ്യാതെ അള്ള മാറ്റട്ടെ, അള്ള തന്ന രോഗമല്ലേ, മരുന്നും കുടിക്കൂല, ഡോക്ടറെടുത്തും പോകൂല, ഏയ് അങ്ങനെ പ്രാർത്ഥിക്കുക വരെയല്ല, അള്ളാഹുക്കറിയ എന്റെ കാര്യം, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കണത്. ആ രൂപത്തിൽ തവക്കുൽ ചെയ്യുന്നതിന് മരുന്നുപയോഗിക്കലോ ഡോക്ടറെ കാണിക്കുന്നതോ എതിരല്ല, മരുന്നുപയോഗിക്കാം അതുപോലെ ചികിത്സിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കലാണ് യഥാർത്ഥ തവക്കുൽ. വഖദ അൻസല അല്ലാഹു സുബ്ഹാനഹു വതആല ദഅ, അല്ലാഹു രോഗമിറക്കിയിട്ടുണ്ട്, വാൻസല മഅഹു ദഅവാ, അതിനോടൊപ്പം മരുന്നുമിറക്കിയിട്ടുണ്ട്. അറഫ ദാലിക മൻ അറഫഹു, അതറിഞ്ഞവൻ അറിഞ്ഞു, വജഹിലഹു മൻ ജഹിലഹു, അറിയാത്തവൻ അറിയാതെ പോയി. വലാക്കിന്നഹു സുബ്ഹാനഹു ലം യജ്അൽ ശിഫാ ഇബാദിഹി ഫീമാ ഹറമഹു അലൈഹിം, അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യത്തിലും അവൻ നമുക്ക് ശിഫ വെച്ചിട്ടില്ല. അപ്പൊ കള്ളുകൊണ്ട് ചികിത്സിക്കണം എന്ന് പറഞ്ഞു, പറ്റുമോ? പറ്റൂല, കാരണം അത് അള്ളാഹ് ഹറാമാക്കണം, അതിൽ ഒരിക്കലും നമുക്ക് എന്തുണ്ടാവില്ല, അതിൽ ശിഫ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിഹ്റുകൊണ്ട് ചികിത്സിക്കാൻ പറ്റൂല, ഫലായ ജൂസുലിൻ മരീലി, അതുകൊണ്ട് രോഗിക്ക് അനുവദനീയമല്ല, ഹറാമാണ്. അന്യത് ഹവൈൽ കഹനത്തി വനഹവീം, ജ്യോത്സ്യന്മാർ അതുപോലുള്ള ആളുകളെടുത്ത് ചികിത്സിക്ക പോകൽ, മിമ്മയ്യത്തഅവന മാരിഫത്തൽ ഗൈബിയ, തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്ന ആളുകളിൽപ്പെട്ടവർ, ലിയാരിഫ മിൻഹും മറലഹു, തന്റെ രോഗം എന്താണെന്ന് അറിയാൻ വേണ്ടി, കമാലാ ജൂസുലഹു അൻ യുസദ്ദിഖും ഫീമാ യുഖ്ബിറൂനഹു ബിഹി, അവർ പറയുന്നത് വിശ്വസിക്കലും ജായിസല്ല, ഫൈനൗ യതകല്ലമ റജ്മം ബിൽ ഗൈബി ഔ യസ്തഹ്ദിറൂന ജിന്ന, അവർ മറഞ്ഞ കാര്യങ്ങൾ മതിപ്പിട്ട് പറയുകയും അല്ലെങ്കിൽ ജിന്നുകളെ ഹാജരാക്കി പറയുകയും ചെയ്യുന്നു, ലിയസ്തഈനു ബിഹി മലാമായി രീതിയിൽ, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നതിന് വേണ്ടി അവർ ജിന്നുകളെ ഹാജരാക്കും. വഹാഉലായി ശഅനുഹുമൽ കുഫ്റു വല്ലലാൽ, ഇവരുടെ കാര്യം കുഫറും ലലാലുമാണ്, എന്നാണ് ഇവർ കാഫറും ലാലുമാണ്. കാരണം ദാലികൗലി യദഉൻ ഉമൂർ അൽഗൈബ്, അവർ ഗൈബ് ഉണ്ടെന്ന് വാദിക്കുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ ഉദ്ധരിക്കാണ്. അപ്പോ ചികിത്സിക്കാമെന്ന കാര്യം മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതും തർക്കമില്ലാത്തതുമായ കാര്യമാണ്. പക്ഷേ ചികിത്സ ഉണ്ടാകണം, അനുവദനീയമായ മരുന്നും അനുവദിക്കപ്പെട്ട മന്ത്രവും കൊണ്ടായിരിക്കണം. എന്നാൽ ഏലസും ഉറുക്കും അനുവദിക്കപ്പെട്ടതാണോ? അല്ല, അത് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ജാഹിലിയത്തിൽ എമ്പാടും ഏലസുകളും ഉറുക്കുകളും, പല തരത്തിലുള്ള ഏലസുകളും ഉറുക്കുകളും ഉണ്ടായിരുന്നു. അത് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രസംഗം നടത്തണം, അത്രമാത്രം വ്യാപകമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചു, ഏലസുകളെ ഉറുക്കിനൊക്കെ വിരോധിച്ചു. ഒരിക്കൽ പത്താളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച് അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ കയ്യിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് പുരുഷന്മാരോട് ബൈഅത്ത് വാങ്ങും, പെണ്ണുങ്ങൾ ദൂരം നിന്നിട്ട് കൈ കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ, തൊടാറില്ല. അങ്ങനെയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റഹ്തും ഫബായഅതിസ് അതം വാംസഖൻ വാഹിദിൻ, പത്താള് വന്നപ്പോൾ ഒമ്പതാളോടും കയ്യിൽ ബൈഅത്ത് വാങ്ങി, പത്താമത്തെ ആളിന് കൈ വലിച്ചു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഈ വന്ന ആളുകൾ ചോദിച്ചു, ബായഅതിസ് അതം വതറക്ത ഹാദാ, ഒമ്പതാൾക്ക് നിങ്ങൾ ബൈഅത്ത് കൊടുത്ത്, ഇയാൾക്ക് എന്താ ബൈഅത്ത് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഖാല ഇന്ന അലൈഹി തമീമത്തൻ, അവന്റെ ശരീരത്തിൽ ഒരു ഐക്കല്ലുണ്ട്. തമീമ എന്ന വാക്ക് ഏലസ് ഉറുക്ക് ഐക്കല് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കെട്ടുന്ന എല്ലാ സാധനത്തിനും പറയാൻ പറ്റിയാണ്. അങ്ങനെ ഒന്ന് ഫാദഖലയദഹു ഫഖത, അപ്പൊ ഈ ആള് തന്നെ എന്ത് ചെയ്തു, അയാൾ തന്നെ അയാളുടെ ശരീരത്തിലുള്ള കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് എടുത്തത് പൊട്ടിച്ചു കളഞ്ഞു. ഫവായഹു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ബൈഅത്ത് കൊടുത്തു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏലസും മുറുക്കും പാടില്ലെന്ന് മാത്രമല്ല, അത് ശിർക്കാണ്. അപ്പൊ ഏലസ് കെട്ടി നടക്കുന്നവൻ ബഹുദൈവവാദിയാണ്, അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ട്. ഒരിക്കൽ സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോ ഒരു പമ്പറന്നോട് തന്റെ ഭാര്യ മന്ത്രിക്കാണ്. അപ്പൊ ഇദ്ദേഹം ഇബ്നു മസ്ഊദ് ഒച്ച അനക്കുന്നത് കേട്ടപ്പോ വേഗം വളരെ കട്ടിലുള്ളിലേക്കാക്കി പേടിച്ചിട്ട്. അങ്ങനെ വന്നപ്പോ എന്താ നിന്റെ കഴുത്തിൽ വെച്ചു, അത് മന്ത്രിച്ച് കെട്ടിയ ചരടാണ്. അപ്പൊ ഇവരൊക്കെ ജാഹിലിയത്ത് ഇങ്ങോട്ട് വരികയാണല്ലോ ഇസ്ലാമിലേക്ക്, ആ കാലത്താണത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, മാ ഹദൽ ഖൈത്, എന്താ നീ ചരട് എന്ന് ചോദിച്ചു. ഹൈത്തുൻ റുഖിയലി ഫീ, ഇതിൽ എനിക്ക് മന്ത്രിച്ച് കെട്ടിയതാണ്. ഫഖദഹു ഫഖത, അദ്ദേഹം അത് പിടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. സുമഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നാല അബ്ദില്ലാ ലാഗനിയാഹു അനി ശിർക്ക്, നിങ്ങൾ അബ്ദുള്ളയുടെ കുടുംബം, നിങ്ങൾക്ക് ശിർക്കിന്റെ ആവശ്യമില്ല. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന റുഖാവത്തമായി മവത്തിവനത്തെ ശിർക്കുൻ, ഇത്തരത്തിലുള്ള മന്ത്രങ്ങളും അതുപോലെ ഏലസുകളും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹമുണ്ടാക്കുന്ന വശീകരണ യന്ത്രം, അതുമൊക്കെ ശിർക്കാണ് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ച് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശിർക്കാണെന്ന് സഹാബി ഭാര്യയോട് പറഞ്ഞു, കാരണം ജാഹിലിയത്ത് വന്നതാണ് കരഞ്ഞുകൂടാ, അതുകൊണ്ടായിരിക്കണം അത് ചെയ്ത്. ഇനി നോക്കാം, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ സന്ദർശിച്ചപ്പം അയാളൊക്കെ തണ്ടം കയ്യിൽ ഇങ്ങനെ തോലുകൊണ്ടുള്ള ഒരു ചെറിയ വള ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ആയത്തോതി കൊടുത്തു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിലധികം ആളുകളും അല്ലാഹു വിശ്വസിക്കുന്നത് അവരിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. കണ്ടോ, ഇനി നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ പ്രത്യേകമായ വളയങ്ങൾ ധരിക്കുന്ന ആളുകൾ, ഇത് ഇവിടെ ഏർവാടി നിർത്തിയതാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആ പ്രത്യേക വളയങ്ങൾ, ചിലപ്പോൾ വെള്ളി കൊണ്ടുള്ളതാവാം, ചെമ്പ് കൊണ്ടുള്ളതാകാം, പലതു കൊണ്ടുള്ളതുമാകാം, എത്രം പ്രത്യേകം വളയങ്ങൾ ധരിക്കുന്നുണ്ട്. മാന്ത്രിക ഏലസുകൾ ധരിക്കുന്നുണ്ട്, പത്രങ്ങളിലൊക്കെ പരസ്യം കാണാം, മാന്ത്രിക ഏലസുകൾ, ഇന്നാലിന്ന സിദ്ധൻ, ഇന്നാലിന്ന തങ്ങൾ, കണ്ണൂരിൽ ഇന്നാ ലോഡ്ജിൽ ഇത്ര റൂമിൽ ഇത്ര സമയത്ത് വരും, അത് ധരിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ, ഒരുപാട് ഐശ്വര്യങ്ങൾ കൈവരും, ഒരുപാട് ആപത്തുകൾ തടയപ്പെടും, പണമുണ്ടാകാൻ അല്ലേ, ശത്രുക്കു നാശത്തിന്, പലതും പറഞ്ഞിട്ട് വിദേശങ്ങളിലേക്ക് പോലും കയറ്റിയേക്കുന്ന മാന്ത്രിക ഏലസുകൾ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യം. പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന വലിയ പൈസ വേണമല്ലോ അല്ലേ, ടിവിയിൽ പരസ്യം, കുറെ ദീർഘമായ പരസ്യം. അപ്പൊ അത്രയും വലിയ സംഖ്യയ്ക്ക് ഇതൊക്കെ വിൽക്കാൻ കഴിയുന്നുണ്ട്, നല്ല എത്ര വലിയ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആളുകൾ പോയിട്ട് വാങ്ങുകയാണ്, എന്തിന്, ഈ പെട്ടെന്ന് പണക്കാരനാകണം, അല്ലെങ്കിൽ രോഗം മാറണം, അതുമല്ലെങ്കിൽ തനിക്ക് ശത്രുക്കളുണ്ട്, അവരിൽ നിന്ന് മോചനം കിട്ടണം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചില ആളുകൾ ചില പ്രത്യേക മോതിരങ്ങൾ ധരിക്കും, ആ മോതിരത്തിൽ പ്രത്യേക മുത്തുകൾ പതിച്ചിട്ടുണ്ടാകും, ആ മുത്തുകൾ ചില ഏതോ സിദ്ധന്മാര് നൽകിയ മുത്തുകളായിരിക്കും. അങ്ങനെയുള്ള മുത്ത് പതിച്ച മോതിരം ധരിച്ചാൽ പല ഗുണങ്ങളും കിട്ടും, ഭാഗ്യം കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്ന, ഇതെല്ലാം തനിച്ച ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോ മൃഗങ്ങൾക്ക് വരെ കണ്ണേറ് തട്ടാതിരിക്കാൻ പ്രത്യേകമായ കണ്ഠാഭരണങ്ങൾ ധരിക്കുന്ന പതിവ് ജാഹിലിയത്തിലുണ്ടായിരുന്നു. അമ്പും വില്ലും ഉണ്ടല്ലോ, വില്ലിന്റെ രണ്ടു ഭാഗവും കൂട്ടി കിട്ടുന്ന ഞാനുണ്ടല്ലോ, ആ ഞാൻ കേടുവന്നു പോയാൽ, ദ്രവിച്ചു പോയാൽ വെറുതെ കളയില്ല, അതെടുത്തിട്ട് പിരിച്ചിട്ട് ഈ ഒട്ടകത്തിന്റെയോ അതുപോലെ തന്നെ കുതിരയുടെയൊക്കെ കഴുത്തിൽ കെട്ടും കണ്ണേറ് തട്ടാതിരിക്കാൻ. അത് ജാഹിലിയത്തിലൊരു പതിവായിരുന്നു. ഒരിക്കൽ ഒരു യാത്രയിൽ ഒരു ദൂതനെ അയച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യബ്ഖയന്ന ഫീ റഖബതി ബഅീലിൻ ഖിലാദതും മിൻ വതരിൻ, ഞാൻ കൊണ്ടുള്ള ഒരൊറ്റ കണ്ഠാഭരണവും ഒരൊട്ടകത്തിന്റെ കഴുത്തിലും ഇനി ബാക്കിയാക്കരുത്. അത് ഖിലാദത്തുൻ, എന്ത് തരത്തിലെ കണ്ഠാഭരണമാണെങ്കിലും കണ്ണേറ് തട്ടാൻ കിട്ടുന്നില്ല, കുറ്റതെല്ലാം മുറിച്ചു കളയണം. ഇമാം മാലിക് പറയാൻ ആറ ദാലിക മിനൽ ഐനി, കണ്ണേറ് തട്ടാതിരിക്കാനാണ് അവരത് കെട്ടിയിരുന്നത്. ഇമാം നവവി പറഞ്ഞു, അലുന്നു അന്നഹിയ മുഖ്തസും ബിമ ഫഅല ദാലിക ബിസബബി റഫ്ഇൽ അർഇൽ ഐൻ, കണ്ണേറിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ചെയ്ത ആളുകളെ ഉദ്ദേശിച്ചാണ് റസൂലിന്റെ ആ നിരോധനം ഉണ്ടായത്. അതുകൊണ്ട് ഇന്നുണ്ട് ചില പ്രത്യേക നല്ല കാളക്കുട്ടി, നല്ല പോത്തും കുട്ടി, ഇപ്പൊ കാളവോട്ടിന് കൊണ്ടുപോകുന്ന പോത്തും കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ കാളക്കുട്ടിയാണെങ്കിൽ അതിനാളുകൾ കണ്ണെറി വിചാരിച്ചിട്ട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് എന്താക്കും, ഒരേലസ് വാങ്ങിയിട്ട് അതിനെ കണ്ടങ്കാലം അവിടെ കെട്ടിവെക്കും അല്ലേ. ഇങ്ങനെ പലതും ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ കൃഷിക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ പ്രത്യേകിച്ച് ഐക്കൽ ഏലസ് വാങ്ങുന്ന ആളുകളുണ്ട്. കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോ മീൻ കിട്ടാനും ആപത്ത് തടയാനും വേണ്ടി പ്രത്യേകം ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഐക്കല്ല് വാങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അതിനൊക്കെ ജാറങ്ങളിൽ പോയാൽ പ്രത്യേകം ഏലസുകൾ തയ്യാർ ചെയ്തു വെച്ച റെഡിമെയ്ഡ് ഏലസുകളുണ്ട്. ആര് തന്നാലും കൊടുക്കും, പുറത്തുനിന്ന് വാങ്ങുക, അവിടെ കൊണ്ടിട്ട് നൂതിയിട്ടുണ്ട് തരിക, സാധനത്തിന്റെ ഇത് പുറത്തിരിക്കുന്നുണ്ടാവും, അതൊന്ന് വാങ്ങിയിട്ട് അപ്പുറത്ത് കൊണ്ടായി. ഇങ്ങനെ ഉള്ളാളത്ത് പോയാലും മേർവാടി പോയാലും ഒക്കെ ഇത്തരത്തിലെ ഏലസുകളും മുറുക്കുകളും ഒക്കെ ആളുകൾക്ക് കിട്ടും. ഇതെല്ലാം തനിച്ച ശിർക്കാണ് സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ ഓതി വെച്ചായത്തതാണ് ആദ്യത്തിൽ, അള്ളാഹു അവനോട് ശിർക്ക് വെക്കപ്പെടുന്നതിനെ പൊറുക്കുകയില്ല, അതിന് താഴെയുള്ള കുറ്റങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുത്തേക്കാം. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ഗുരുതരമായ പാപമാകുന്നു പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ഹദീസുകള് വ്യക്തമായി പഠിപ്പിക്കണം. പത്താളി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ബൈഅത്തീമ ഒരാളിൽ നിന്ന് കൈവലിച്ചിട്ട് പറഞ്ഞത് ഐക്കല്ലി കെട്ടിയൻ മുശ്രിക്കാണ്. രണ്ടാമത്തേത് അബ്ദുല്ലാഹി ബിൻ മസൂദ് തന്റെ ഭാര്യയുടെ കഴുത്ത് ചരട് പൊട്ടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ അബ്ദുല്ലാന്റെ കുടുംബം ശിർക്കിന് ആവശ്യമില്ലാത്തവരാണ്. മറ്റൊന്ന് ഹുദൈഫ രോഗിയുടെ കൈത്തണ്ടയിൽ നിന്ന് വളയം പൊട്ടിച്ചിട്ട് പറഞ്ഞത് അത് ആളുകൾ ശിർക്കന്മാരായിക്കൊണ്ടാണ് അല്ലാഹു വിശ്വസിക്കുന്നത്. ഈ മൂന്ന് ഹദീസുകളും വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, ഇത് ശിർക്കാണ് എന്ന്. പക്ഷെ എത്രയോ ആളുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ശിർക്കൻ ചികിത്സാ രീതികളുമായിട്ട് നടക്കുന്നുണ്ട്, ഏലസും മുറുക്കുമായി നടക്കുന്നുണ്ട്. ഏലസാണ് തന്നെ രക്ഷിക്കുന്നതെന്ന് ആരും വിശ്വാസം. കുട്ടികളെടുത്ത് ആ ഏലസ് പൊട്ടി ഞാൻ എന്തിനാണ് അത് കെട്ടിയത്, അതിനിക്ക് പേടിപ്പനിയുണ്ട്, അതിന് കെട്ടി. എവിടുന്ന് കിട്ടിയതാ, ദേർവാടിന്ന് കിട്ടിയ. ഇതിന് പൊട്ടിച്ചാലോ, ഏ പൊട്ടിച്ചാൽ ഞാൻ ആകെ വിറച്ച് പനിക്കുസ്താതെ പിന്നെ പേടിച്ചുകൊണ്ടിരിക്കും, എനിക്ക് എപ്പോഴും പേടി, ഉറക്കത്തിന് പേടി, മറ്റൊരിടത്ത് പേടി, ഇത് കെട്ടിയാവൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ആപത്തുകളെ തടുക്കുവാൻ, വന്ന ആപത്തുകൾ നീങ്ങിക്കിട്ടുവാൻ ഏലസ് കെട്ടുന്ന ആളുകളുണ്ട്. അത് തനിച്ച ശിർക്കാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇതിൽ പുറത്തു പോകുന്നതും പോകാത്തതും കേട്ടോ, എല്ലാ ഏലസും ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കുൻ അക്ബർ ആയിക്കൊള്ളണമെന്നില്ല, ശിർക്കുൻ അസുഖരായതുണ്ടാവും. അതെങ്ങനെയെന്ന് ചോദിച്ചാല് കെട്ടിയവന്റെ അവസ്ഥയും കെട്ടിയ സാധനവും നോക്കണം. ചിലർ ചെറിയ ബിംബത്തെ തന്നെ കഴുത്തിലിടും അല്ലെ, കുരിശ് കഴുത്തിലിട്ട് നടക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ ചില പ്രത്യേക ജാരങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ചില പ്രത്യേക ബിംബങ്ങള് കഴുത്തിലണിയുന്ന ആളുകളുണ്ട്. ശിർക്കൻ ഇസ്തിഗാസയുള്ള മന്ത്രം എഴുതിയിട്ട് അത് ഉള്ളിലാക്കിയിട്ട് വെക്കുന്ന, അത് ഇങ്ങനെ കടലാസ് എഴുതി അത് തന്നെ മെഴുകിന്റെ തുണി പൊതിഞ്ഞ് അത് നല്ല ഇങ്ങനെ വെള്ളിയിലോ അല്ലെങ്കിൽ ചെമ്പിലോ ഒക്കെ പൊതിഞ്ഞിട്ട് അരി കെട്ടി നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനുള്ളിലുള്ളത് ശിർക്കൻ ഇസ്തിഗാസയായിരിക്കും. ഇങ്ങനെയുള്ളതാണെങ്കിൽ അതിൽ അത് ശിർക്കുൻ അക്ബറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല, ചില വരകളും കുറികളും അർത്ഥമില്ലാത്ത കുറെ അക്ഷരങ്ങളും ഒക്കെ അല്ലെങ്കിൽ വാക്ക് തലകീഴായി എഴുതിയതും ഇതൊക്കെ ഏലസ് പൊളിച്ചാ കാണുന്നതാ. ഇതൊക്കെ അവർ വിശ്വസിക്കണം എന്തുള്ളൂ, ജിന്നിൽ നിന്നും കണ്ണേറിൽ നിന്നും രോഗത്തിനൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു സബബ് ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അത് ശിർക്കുൻ അക്ബറല്ല, പക്ഷേ വൻ പാപമാണ്, ശിർക്കിലേക്കുള്ള വഴിയാണ്. കാരണം അങ്ങനെ ഒരു സബബ് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു സബബായി നിശ്ചയിക്കാത്ത ഒന്നിനെ സബബായി നിശ്ചയിച്ചാൽ അത് ഹറാമാണ്. ഇവിടെ അതിനെ വിരോധിക്കാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുള്ളത്, ഏലസ്സുകളെയും ഐക്കല്ലുകളെയും നിരോധിക്കാൻ, നിരുപാധിക നിരോധിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സബബിൽ പൂർണ്ണമായും അവലംബിക്കുന്നു, ഇതാണ് എന്റെ രോഗം മാറ്റുന്നത്, ഇതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആപത്തിന് രക്ഷപ്പെടുന്നത്, ഇതിന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടുന്നത് എന്ന രൂപത്തിൽ പൂർണ്ണമായും അതിൽ അവലംബിക്കുന്നു എങ്കിൽ അവലംബിക്കേണ്ടത് ആരെയാണ്? ഈ സബബൊക്കെ ഉണ്ടാക്കി അള്ളാഹുവിനാണ് അവലംബിക്കേണ്ടത്. മുസബ്ബിബുൽ അസ്ബാബ്, എല്ലാ സബബുകൾക്കും കാരണമായ അള്ളാഹുവിനെയാണ് അവലംബിക്കേണ്ടത്. ആപത്തുകളെ തടുക്കുന്നതും വന്ന ആപത്തുകൾ നീങ്ങുന്നതും ഈ ഏലസ് കൊണ്ടോ ഉറുക്കൊണ്ടല്ല, അങ്ങനത്തെ കഴിവൊന്നും അതിനില്ല, അത് അള്ളാഹുവാണ് എന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസമില്ലാതെ ഈ ഏലസിൽ അവലംബിക്കുന്നു, ഏലസ് കൊണ്ടാണ് ആപത്ത് നീങ്ങുന്നതെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അത് വൻ പാപമാണ്, ശിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു സാധനം കെട്ടിവെച്ചാ പിന്നെ അള്ളാഹുവിലേക്കുള്ള തവക്കൽ ഒഴിവാ, ഇതെന്റെ കാര്യമൊക്കെ നോക്കിക്കോളും. അങ്ങനെയാണ്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലഖ ശൈഅൻ ബുഖില ഇലൈഹി, ആരെങ്കിലും എന്തെങ്കിലും ഒന്നിനെ ശരീരത്തിൽ ഇത്തരം ആവശ്യങ്ങൾക്ക് ബന്ധിച്ചാൽ അയാൾ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു, പിന്നെ അള്ളാഹുവിന്റെ കവല അയാൾക്ക് ഉണ്ടാവില്ല. അയാളുടെ വിചാരം അങ്ങനെ തന്നെയാണ്, ഇതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോണത്, അപ്പൊ ഇത് കെട്ടുന്നതിനും പിന്നെ അവസ്ഥ എന്താണ്, ഇറങ്ങി നടക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയൂല, ഇതങ്ങ് കെട്ടിയപ്പോഴാണ്, ഇതങ്ങ് എടുത്തിട്ടാ പിന്നെ ഉണ്ടാവും, അപ്പൊ ഇതാണ് എന്നെ രക്ഷിക്കുന്നതെന്നാ, അതിലാണ് അയാൾ അവലംബിച്ചിട്ടുള്ളത്, അതിലാണ് അയാൾ തവക്കുലാക്കിയിട്ടുള്ളത്, അത് ശിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിന് പുറത്തുമാണ്. എന്നാ അങ്ങനൊന്നുമില്ല, ഇത് മരുന്ന് പോലത്തെ ഒരു സബബാണെന്ന് ആ സാധു വിശ്വസിച്ചു, എന്നാൽ ചെറിയ ശിർക്കാണ്, പക്ഷെ മരുന്ന് പോലത്തെ ഒരു സബബായി അല്ലാഹു നിശ്ചയിക്കാത്തത് കൊണ്ട് അത് ഹറാമാകുന്നു. സബബുകളെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച ശറഇയായോ അല്ലെങ്കിൽ പ്രകൃതിയിൽ പണ്ടേ അറിയപ്പെടുന്നതോ ആയ ഒരു സബബല്ലാതെ മറ്റൊന്നിനെ നമ്മൾ സബബാക്കാൻ പാടില്ല. അല്ലാ യജ്അല മിൻഹാ സബബൻ ഇല്ലാ മാ സബത അന്നഹു സബബുൻ ശറഅൻ ഔ ഖദ്റൻ. ശറഇയായോ അല്ലെങ്കിൽ ഖദ്രിയായോ അല്ലാഹുവിന്റെ ശറഇൽ അനുവദിച്ചിരുന്ന സബബാണ് എന്ന് വരിക. ഇപ്പൊ മരുന്ന്, മന്ത്രം ഇതൊക്കെ സബബാണ്, ശറഇൽ അറിയപ്പെട്ടതാ. അല്ലെങ്കിൽ ഭൗതികമായിട്ട് അത് മുമ്പേ ഒരു സബബായിട്ട് ഒരു കാരണമായി ഉപയോഗിച്ചു വരുന്നതായി അറിയപ്പെട്ടാണ്, അത് ഇസ്ലാം അനുവദിച്ചതുമാണ് എങ്കിൽ അതും സബബാൻ. രണ്ടാമത്തേതല്ല യഅതമിദു അൽഅബ്ദു അലൈഹ, സബബിന്മേൽ അവലംബിക്കാൻ പാടില്ല. ബൽ യഅതമിദു അലാ മുസബ്ബിബിഹ വ മുഖത്തിരിഹ, ഈ സബബുകളെ നിയന്ത്രിക്കുന്നവനും അതിനെ ഉണ്ടാക്കിയവനുമായ അള്ളാഹുവിനെയാണ്, ആ സബബുകളെ നിർണയിക്കുന്ന അള്ളാഹുവിനെയാണ് അവലംബിക്കേണ്ടത്. മഅൽ ഖിയാമി ബിൽ മശ്റൂഇ മിൻഹ, മാത്രമല്ല ഏതൊരു സബബും നമ്മൾ ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഇപ്പൊ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ റിസ്ക് വെച്ചിട്ടുണ്ട്, ആ റിസ്കിന് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ അധ്വാനിക്കണം, ഞാൻ കഷ്ടപ്പെടണം, ജോലി ചെയ്യണം, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അല്ലെ, ഞാനും എന്റെ കുട്ടികളും നേരം വെളുത്തിരുന്ന ഭായും തന്നു കിടക്കുക, അള്ളാഹുവേ ഞങ്ങൾക്ക് റിസ്ക് കയറുന്ന, അതാണോ തവക്കുൽ? അല്ല. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടതൊക്കെ ചെയ്യണം. വഹിർസി അല നാഫി മിൻഹ, സബബുകളിൽ ഉപകാരപ്രദമായത് ഏതാണ് അത് കണ്ടെത്താൻ ആഗ്രഹിക്കണം. മൂന്നാമത്തെ വിഷയം അന്യാലമാന്നൽ അസ്ബാബ ബഹുമാ അലുമത്ത്, സബബുകൾ എത്ര വലുതാകട്ടെ വഖവിയത്ത് എത്ര ശക്തമാകട്ടെ, ഫൈന്നാ മുർത്തബിത്തത്തും ബിഖലാ ഇല്ലാഹി വഖദരിഹി, മരുന്നാകട്ടെ മന്ത്രമാകട്ടെ അള്ളാഹു നിശ്ചയിച്ച എന്തൊന്ന് സംഗതിയാകട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ ഖദർ നിശ്ചയമനുസരിച്ച് മാത്രമേ അതുകൊണ്ട് ഫലം കിട്ടുകയുള്ളൂ എന്നയാൾ അറിയണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏലസും ഉറുക്കുമൊന്നും അള്ളാഹു നിശ്ചയിച്ച സബബല്ല, അതിനെ അവലംബിച്ചാൽ അതാണ് എന്റെ രോഗം മാറ്റുന്നതെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി പോകും. ആ രോഗം മാറ്റുന്ന അള്ളാഹു തന്നെയാണ്, പക്ഷെ അള്ള നിശ്ചയിച്ച സബബാണെന്ന് വിശ്വസിച്ചാലും അത് ചെറിയ ശിർക്കാണ്, വലിയ ശിർക്കിലേക്കുള്ള ഏണിയാണത്, വസീലത്തു ശിർക്കാണ്. അതുകൊണ്ട് ഇവിടെ മന്ത്രത്തിന്റെ മറവിൽ നടക്കുന്നത്, ഇസ്ലാമിക ചികിത്സ തിബ്ബുൻ നബവി നബി വൈദ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇസ്ലാമിന്റെ പേരിലുള്ള ആത്മീയ തട്ടിപ്പുകളാണ്. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇതിലൂടെ നമ്മുടെ രോഗം ശിവയാകാൻ പോകുമ്പോഴേക്കും ഈമാൻ കവർന്നെടുക്കപ്പെട്ട് കാഫിറായി നരകത്തിൽ പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഇത്തരം ഏലസും മുറുക്കുമൊക്കെ ഉള്ളവർ ഇന്നു തന്നെ അത് പൊട്ടിച്ചെറിഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഏലസിന്റെയോ ഉറുക്കിന്റെയോ ആവശ്യമില്ല, അത് ശിർക്കാണ്. ഇസ്ലാമിന്ന് പുറത്തു പോകുന്നതും പുറത്തു പോകാത്ത ആണെങ്കിൽ പൊറുക്കപ്പെടാത്ത ശിർക്കുമാണ്. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ യഥാർത്ഥ ഈമാനിൽ അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ശിർക്കിലേക്കുള്ള മുഴുവൻ വഴികളും തുറന്നു കാണിച്ച് അതിനെ അലങ്കരിച്ച് കാണിക്കുന്ന പിശാചിന്റെ കെണികളിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിലോ മറ്റോ നമുക്ക് സംസാരിക്കാം. മറ്റൊരു വിഷയത്തെക്കുറിച്ച് സാന്ദർഭികമായി പറയണമെന്ന് തോന്നി. പ്രായം ചെന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ചില കാര്യങ്ങൾ. നമുക്കറിയാം നമ്മുടെ ആയുസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അഅമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60-ഉം 70-ഉം ഇടക്കാണ്. വാക്കല്ലുഹുമ്മന്റെ ജൂസുഹു, അതിനെ വിട്ടുകിടക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ 70-നപ്പുറം ആയുസ് കിട്ടിയാൽ അവർ ദുർലഭമായി ഈ ഉമ്മത്തിലുള്ളവരാന്ന് മനസ്സിലാക്കണം. അധികം ആൾ 60-ഉം 70-ഉം ഇടക്ക് മരിച്ചു പോകും. പക്ഷേ പ്രായം കൂടി 50-ഉം 55-ഉം 60-ഉം ഒക്കെ ആയാലും ആളുകൾക്ക് ദീനീ കാര്യങ്ങളിൽ വളരെ താല്പര്യം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. വാസ്തവത്തിൽ എന്താ വേണ്ടത്? ഓ 10-50 കൊല്ലം കഴിഞ്ഞ് എനിക്ക് മരിക്കാറായി, ഞാനിനി ദുന്യവീ കാര്യങ്ങളെക്കാളേറെ ഉഹ്റവിയായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ദുന്യവിയായ മറ്റാഗ്രഹങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കി പരലോക വിഷയങ്ങളിൽ എപ്പോഴും സമയം കണ്ടെത്തുക. പക്ഷെ പലപ്പോഴും നേരെ മറിച്ചാ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്റുബുൽ ഇൻസാൻ വയശുബ്ബു ഫീഹി ഇത്നാനി, മനുഷ്യൻ വാർദ്ധക്യം പ്രാപിക്കുന്നു പക്ഷെ രണ്ടു കാര്യങ്ങളിൽ അവനിൽ യുവത്വം പ്രാപിക്കുന്നു. അതേതാണ്? അൽഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള അത്യാർത്ഥി, വൽഹിർസു അലൽ ഹയാ, ജീവിക്കണമെന്ന മോഹവും. മനസ്സിലായില്ലേ? അപ്പൊ ഈ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം, 10-60-ഉം കഴിഞ്ഞാലും എപ്പോഴും ഉണ്ടാക്കി എണ്ണുക, എണ്ണി നോക്കുക, ഇടക്ക് തുറന്നു നോക്കുക, പിന്നെ എണ്ണി നോക്കുക. കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഭയങ്കര പിശുക്ക്, മക്കൾ കൊടുക്കാൻ നിന്നാൽ ഇതിനെ തടയിടുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങള്. മാത്രല്ല ജീവിക്കണമെന്ന ആഗ്രഹം, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, പരലോക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ല. നിസ്കരിക്കാനൊക്കെ നിന്ന് അങ്ങനെ കോട്ടാവിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി, ഒരു ശ്രദ്ധയില്ല. നിസ്കരിക്കാൻ നേരത്ത് വരൂല, വന്നാൽ തന്നെ ഇങ്ങനെ നിൽക്കണണ്ട, അവിടെ നോക്കി ഇവിടെ നോക്കി കോട്ടാവിട്ട്, ഒരു ഇത്രയും പ്രായം ചെന്ന മനുഷ്യന് നിസ്കാരത്തിൽ ഒരു ചെറിയ ഖുശൂ ഉണ്ടാകാൻ ഒന്ന് പരിശ്രമിക്കണ്ടേ? അതിന് പരിശ്രമം ആരുടെ ഭാഗത്ത് കാണും? ഒരു നശാത്തുമില്ല. മുനാഫിക്കങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ അവർ നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായിക്കൊണ്ട് നിസ്കരിക്കും. യുറാമുനാ, പിന്നെ എന്തിനാ നിസ്കരിക്കണേ? ഇത്രയും പ്രായത്തെ തന്ത നിസ്കരിക്കണല്ലോ എന്ന് ആളുകൾ പറയില്ലേ? അതിയച്ച് ജനങ്ങളെ കാണിക്കാൻ നിസ്കരിക്കുകയാണ്, കണ്ടോ? അള്ളാനെ കുറച്ചു മാത്രമേ അവർ അതിൽ സ്മരിക്കുന്നുള്ളൂ. നിസ്കാരത്തിന്റെ ജീവൻ ദിക്കുറുള്ളയാണ്, അതുണ്ടാവില്ല. അവരുടെ ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രദ്ധ കിട്ടിയാ കിട്ടി, അങ്ങനെയുള്ളൂ. 50 വയസ്സും 55 വയസ്സും 60 വയസ്സും 65 വയസ്സായിട്ടും ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വരിക, എന്നിട്ട് ആ പള്ളിയിൽ അറവാത്തിമ സുന്നത്തൊക്കെ നിസ്കരിക്കുക, ഒന്ന് നേരത്തെ വന്നിട്ടൊന്ന് ഖുർആൻ ഓതുക. ഇതല്ല, നിസ്കാരത്തിന് വൈകി വരും, എന്നിട്ട് ഇങ്ങനെ കോട്ടാ വിട്ട് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ അപ്പൊ പോകും ചാടും പുറത്തേക്ക്. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്ര ചെല്ലാനോ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അങ്ങനെ 99 ജല്ലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ശൈഇൻ ഖദീർ 100 തേക്കണം, ആയത്തുൽ കുർസി ഓതണം, 3 സൂറത്ത്, ഇതിനൊന്നും മൂപ്പരിക്ക് നേരല്ല. എന്തോ കാര്യമായ പണിയുണ്ട് തോന്നും, എന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാ കാണാം, ആ മേപ്പിട്ട് നോക്കി, ആ പീഡിയന്റെ മറുത്ത്, ഈ പീഡിയന്റെ മറുത്ത്. ഈ കിളവൻ എന്താ അവസ്ഥ? അവന്നുക പള്ളിയിൽ ഇരുന്നൂടെ ഏതായാലും ചാകാനായിട്ടുണ്ട് കുറച്ചാലേ ഉള്ളൂ. ഇത് ചിന്തിക്കുന്നില്ല ആളുകള്. നിങ്ങൾ ആലോചിച്ച് നോക്കും, വളരെ സങ്കടം തോന്നാറുണ്ട് ഇവരെ കാര്യം കാണുമ്പോൾ. കസാലിയിൽ വന്നിരിക്കും, എന്നിട്ട് അങ്ങനെ തൂങ്ങി ഉറങ്ങന്നെ നിസ്കരിക്കുകയാണ്, ഉറങ്ങന്നെ ഉറങ്ങി. എന്തിനാ അവരൊക്കെ നിസ്കരിക്കുന്നത്? അപ്പൊ പ്രായം ചെന്നിട്ട് പോലും നിസ്കാരത്തിൽ ശ്രദ്ധല്ല, ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധല്ല, പള്ളിയിൽ ഇരിക്കാൻ നേരമല്ല, ദിക്ര ദുആക്ക് സമയമല്ല. പല വീടുകളിലും പോയാൽ ടി വിയും ഫുള്ള് ചാലുവാക്കി, ആരാ കണ്ടത്? കളവരും കളവി. അങ്ങനെ കാഞ്ഞ് മക്കളെ ഓഫായി കാണി നിസ്കരിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതന്നെ. ഓലെ മെരുക്കാൻ വേണ്ടി ഇപ്പൊ കൂട്ടുകാർ കണ്ടെത്തിയാണ്, ആകുമ്പോ കുത്തിരുന്നോളും, മക്കുപ്പോ കഥ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ വേണ്ടാത്ത അശ്ലീലം കണ്ട് ഇങ്ങനെ കുത്തിരിക്കുക. എത്ര വയസ്സ്? 75. ഇങ്ങക്ക് എത്ര? 80. നോക്കൂ നിങ്ങൾ. മാത്രമല്ല മരണത്തെക്കുറിച്ചുള്ള ചിന്തയല്ല മരണചിന്ത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആർക്കാ? ചെറുപ്പക്കാർ മരിക്കൂല എന്നല്ല, പക്ഷെ മരണചിന്ത ഏറ്റവും കൂടുതൽ ആർക്കുണ്ടാകേണ്ടത്? അക്കത്തി റുദിക്കറഹാദിമില്ലാ, നിങ്ങളെ സുഖങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണം എന്നാ പറഞ്ഞു. അത് എല്ലാവരോടും കൽപ്പന. അത് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ആരാ? അതുപോലെ തൗബ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെപ്പറ്റി തൗബ ചെയ്ത് ആർക്കെങ്കിലൊക്കെ ഹക്കടപാടുകളുണ്ടെങ്കിൽ അത് കൊടുത്തു തീർത്ത് അങ്ങനെ മരിക്കാൻ റെഡിയായി നിൽക്കേണ്ടത് ആരാ? ഒരു കവറോടെ കുഴിച്ചുവെച്ച് 3 അറ്റം തുണി വാങ്ങിച്ചിട്ട് കാര്യം, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പോഴും വലിയ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പലിശ ഒരു പേടിയില്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികൾ, വാശിയും ദേഷ്യവും ഒക്കെ ആണെങ്കിൽ ഏറെ കൂടുതലാ. സ്വഭാവം വളരെ മോശം, തന്തന്റെ സ്വഭാവം ഉണ്ടല്ലോ, കാശിന് കൊള്ളൂല. നമ്മള് ബാപ്പിയായി പോയില്ല, അതുകൊണ്ട് പോറ്റാണ് എന്ന് മക്കള് പറയാൻ മാത്രം. തൊട്ടിനൊക്കെ കുറ്റം, ഭക്ഷണം ഉണ്ടായി കൊടുത്താൽ അതിന് കുറ്റം, വെള്ളം കൊടുത്താൽ കുറ്റം, വെള്ളം കൊടുത്തില്ലെങ്കിൽ കുറ്റം, തണുത്ത കൊടുത്താൽ ചൂടിൽ കിട്ടിയില്ല, ചൂടിലിട്ടാ തണുത്ത, അങ്ങനെ കുറ്റം, വീട്ടിലുള്ളവർക്കൊക്കെ കുറ്റം. ഇതൊക്കെ എന്താ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് പ്രായം ചെന്ന എന്റെ ഉപ്പാമാരോട് സുഹൃത്തുക്കളോട് പറയാണ്, നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരെക്കാൾ ഏറെ ദീനീ കാര്യങ്ങളിൽ പാലിക്കണം. നമ്മൾ വീട്ടിലായാലും പുറത്തായാലും ഒക്കെ നമ്മൾ അതിലേക്കൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും മ്യൂസിക്കും പാട്ടും താളവും മേളവും അതൊന്നല്ല, വേണം ഉഹർവിയായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം. നിസ്കാരത്തിൽ കൂടുതൽ ഭക്തി കിട്ടാൻ ശ്രമിക്കണം. ഖുർആൻ ഓതണം. ദിക്ർ ദുആകൾ പതിവാക്കണം. ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഒരൊറ്റ സുബഹിക്കും എണീക്കാതെ, അത് കഴിയുമെങ്കിൽ രാത്രി എണീറ്റ് തഹജ്ജു നിസ്കരിക്കണം. അങ്ങനെ മരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ദുനിയവിയായ ചിന്തകളിൽ നിന്ന് അകന്ന്, ദുനിയവിയായ സുഖലോൽപതകളിൽ നിന്ന് വിട്ട് കൂടുതൽ ഉഖ്രവിയായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. അതിന് പ്രേരിപ്പിക്കണം നമ്മൾ. സുഖമില്ലാതെ ഇരിക്കുന്ന ആളുകളെ, പ്രായം ചെന്ന ആളുകളൊക്കെ അതിന് പ്രേരിപ്പിക്കണം. വീട്ടിലുള്ള വയസ്സെത്തിയ ഉമ്മാക്കും ഉപ്പാക്കും അതിനുള്ള സാഹചര്യം മക്കൾ ഉണ്ടാക്കി കൊടുക്കണം. അവരിത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് അവരെ ശ്രദ്ധ തെറ്റിക്കണം. അവരെ ഉഖ്രവിയായ കാര്യം ശ്രദ്ധ തെറ്റിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന്റെ അർത്ഥം വേറെല്ലാവരും ശ്രദ്ധിക്കേണ്ടെന്നല്ല, എല്ലാവരും ശ്രദ്ധിക്കണം, ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനം അടിയുറച്ചു നിൽക്കുന്നവരിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിയൽ ഹജാത്ത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما وصلى الله على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا الحمد لله